സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ഭാരതീയ ചിന്താധാരയുടെ ആധാരശിലകളെക്കുറിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് നടത്തിവരുന്ന പ്രഭാഷണ പരമ്പരയിൽ വേദങ്ങളുടെയും ബ്രാഹ്മണങ്ങളുടെയും ആരണ്യകങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും വിവരണങ്ങൾ കഴിഞ്ഞ് ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദശാസ്ത്രം എന്നീ ഭാഷാശാസ്ത്രപരമായ വേദാംഗങ്ങൾ വിവരിച്ചതിനു ശേഷം കൽപ്പശാസ്ത്രത്തിലെ ശ്രൗതസൂത്രവും ഗൃഹ്യസൂത്രവും വിവരിച്ച് ധർമ്മശാസ്ത്രം എന്ന ഭാരതീയമായ നിയമസംഹിതാവലികളെക്കുറിച്ച് വിവരിച്ച് ആറാമത്തെ വേദാംഗമായ ജ്യോതിഷത്തിലേക്ക് കടക്കുകയാണ് ഭാരതീയ ചിന്താധാരയിൽ അത്യുജ്വലങ്ങളായ ശാസ്ത്രീയ തത്വങ്ങൾ വിവരിക്കുന്ന കൺസോളിഡേറ്റഡ് ഫോം ഓഫ് സയന്റിഫിക് ഇൻഫർമേഷൻസ് എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ വേദാംഗങ്ങളുടെ ഭാഗമായ ജ്യോതിശാസ്ത്രത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ശുദ്ധശാസ്ത്രം ഗണിതവും ജ്യോതിശാസ്ത്രം എന്ന അസ്ട്രോണമിയും സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യവും പേറി തിയററ്റിക്കൽ ആൻഡ് അപ്ലൈഡ് താത്വികവും പ്രായോഗികവുമായ നിലവാരത്തിൽ ഇന്നും സംസ്കൃതത്തിലും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോടും കൂടിയും തദ്ദേശീയ ഭാഷകളുടെ വിവരണത്തോടുകൂടിയും ഗ്രന്ഥങ്ങൾ ലഭ്യമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ്. ജ്യോതിഷത്തെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി കാണുവാൻ ആഹ്വാനം ചെയ്യുന്നില്ല, മറിച്ച് ശാസ്ത്രീയമായി അവയിൽ എന്തെങ്കിലുമുണ്ടോ എന്ന് പരിശോധിക്കണം. ആധുനിക ശാസ്ത്രത്തിന്റെ അതേ മെത്തേഡുകൾ, പ്രക്രിയകൾ അനുശാസിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവ സ്വീകരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയും നന്മ നിറഞ്ഞതില്ലെങ്കിൽ പരിപൂർണ സ്വാതന്ത്ര്യത്തോടുകൂടി അത് ഉപേക്ഷിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുവാൻ ഒരവസരമാണ് സംഗ്രഹരൂപത്തിൽ ജ്യോതിഷത്തിന്റെ ആറാം വേദാംഗസ്ഥാനം ഇവിടെ വിവരിക്കുന്നത്. ജ്യോതിഷം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അന്ധവിശ്വാസമാണ് എന്ന് വിവരിക്കുന്നവരാണ് പുരോഗമന ചിന്തകരെന്ന് പറയുന്ന പലരും. പക്ഷേ ഭാരതത്തിൽ ആറാം വേദാംഗമായ ജ്യോതിശാസ്ത്രത്തിന് ആധികാരികമായ ശാസ്ത്രം ഗണിത രൂപത്തിലും ജ്യോതിശാസ്ത്ര രൂപം അഥവാ അസ്ട്രോണമിയുടെ രൂപത്തിലുമുണ്ട്. ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി സ്വയം കറങ്ങുന്നു എന്നും ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു എന്നും അത്യന്താധുനിക ശാസ്ത്രത്തിന്റെ സംഭാവനയാണെന്ന് പറയുന്ന പല വിവരണങ്ങളും ഭാരതത്തിൽ ഉണ്ടായിരുന്നു. മൃജ്ജല ശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത, മണ്ണും ജലവും വായുവും അഗ്നിയും ചേർന്ന ഭൂമി എല്ലാ പ്രകാരത്തിലും ഗോളാകൃതിയിലായിരുന്നു. നീല ഭൂവ്യാസ 1050 യോജനയാണ് ഭൂമിയുടെ വ്യാസം. അത് കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ 1050 × 12.11 കിലോമീറ്റർ ആണ് ഭൂമിയുടെ വ്യാസം എന്ന് ആര്യഭട്ടൻ പറഞ്ഞിട്ടുണ്ട്. കു ആവർത്താശ്ചാപി നക്ഷത്ര, ഭൂമിയുടെ ആവർത്തിച്ചുള്ള ഭ്രമണമാണ് ദിവസങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാണേനൈതി കലാംഭൂഹു, ഒരു ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സമയം കൊണ്ട്, അതായത് 4 സെക്കൻഡ് കൊണ്ട് ഭൂമി 1 ഡിഗ്രിയുടെ 60 ഒരംശമായ 1 മിനിറ്റ് ആംഗുലർ ഡിസ്റ്റൻസ് കറങ്ങുന്നു എന്ന് വ്യക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യഥാ തഥാ ഭവതി ഷഡ്ഭാഗാത്യധികോനം സ്വമന്ദനീചോച്ച എന്ന് പറയുമ്പോൾ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ഭൂമി 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആംഗിളിലാണ് ഏറ്റവും അകലത്തിലുള്ള ഡിസ്റ്റൻസിലും ഏറ്റവും അടുത്തുള്ള ഡിസ്റ്റൻസിലും വരുന്നത് എന്നും ദ്വിരാശി അഷ്ടാദശ ഭാഗ, 2 രാശി 18 ഡിഗ്രിയാണ്, 60 + 18 = 78 ഡിഗ്രിയാണ് ഭൂമിയുടെ അപ്പോജി എന്നും വ്യക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മേടസംക്രാന്തി ദിവസം April 14 നിന്ന് 78 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 79 ദിവസം കൂട്ടിയാൽ ഭൂമി ഒരു ദിവസം കൊണ്ട് ഏകോന്ന ഷഷ്ടിലിപ്ത അഷ്ടവ്യലിപ്ത 59 മിനിറ്റ് 8 സെക്കൻഡ് ആംഗുലർ ഡിസ്റ്റൻസ് ആണ് സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത്. ആ വേഗതയിൽ നോക്കുകയാണെങ്കിൽ 78 ഡിഗ്രി കറങ്ങുന്നതിന് 79 ദിവസം വേണം. ഏപ്രിൽ 14 തീയതിയോടുകൂടി 79 ദിവസം കൂട്ടിയാൽ ജൂലൈ 3 തീയതി കിട്ടും. ആധുനിക ശാസ്ത്രത്തിന്റെ കണക്ക് പ്രകാരം തന്നെ ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും അകലത്തിൽ വരുന്ന ദിവസവും ജൂലൈ 3 തീയതിയാണ്. അതിന്റെ 180 ഡിഗ്രി ഓപ്പോസിറ്റ് പൊസിഷനിലാണ് പെരിജിയിരിക്കുന്നത്, സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്തു വരുന്ന ദിവസം. അത് ജനുവരി 3 തീയതിയുമായിരിക്കും. ആധുനിക ശാസ്ത്രവും ഭാരതീയ ജ്യോതിശാസ്ത്രവും അസ്ട്രോണമിക്കൽ സയൻസും ഒരേപോലെ വിവരിക്കുന്ന ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭാരതത്തിൽ ജ്യോതിഷം വളർന്നു വികസിച്ചു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഉദയോ യോ ലങ്കായാം സോ അസ്തമയോ സവിതുരേവ സിദ്ധപുരേ മധ്യാഹ്നോ വാ യവകോട്യാം രോമകവിഷയേ അർദ്ധരാത്രം സ്യാത്. ലങ്കയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ഉദയസൂര്യനാണെങ്കിൽ അതേ സൂര്യനെ അസ്തമയ സൂര്യനായി ഗോട്ടിമലയിൽ സിദ്ധപുരത്തിൽ കാണാൻ സാധിക്കും. കൊറിയയിൽ മധ്യാഹ്ന സൂര്യനും യൂറോപ്പിലെ റോമിൽ ആ സമയത്ത് അർദ്ധരാത്രിയുമായിരിക്കുമെന്ന് വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ജ്യോതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അനവധി സത്യസന്ധമായ അത്യാധുനിക ശാസ്ത്രത്തോട് ചേർന്നിരിക്കുന്ന വിഷയങ്ങൾ അസ്ട്രോണമിക്കൽ സയൻസിലൂടെ കടന്നുപോകുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പറയാറുണ്ടായിരിക്കാം, രാഹുവും കേതുവും സൂര്യനെയും ചന്ദ്രനെയും പിടിക്കുന്നു എന്ന അന്ധവിശ്വാസമല്ലേ ഭാരതത്തിൽ ഉണ്ടായിരുന്നത്? അല്ല, അത് പുരാണകഥയാണ്. പുരാണമിത്യേവന സാധു സർവം. പുരാണം അതൊരു ചരിത്രപരമായ വസ്തുതയ്ക്കോ ശാസ്ത്രീയമായ വിവരണത്തിനോ പുരാണത്തെ സാധുവായിട്ട് എടുക്കാറില്ല. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം. സയന്റിഫിക് ഇൻഫർമേഷൻ കിട്ടുന്നതിനല്ല, മറിച്ച് ഒരു തരത്തിലെ ജ്ഞാനമുണ്ടാക്കുന്നതിനും ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് പുരാണ കഥകൾ പറഞ്ഞിരിക്കുന്നത്. വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം. ഓരോ സെന്റൻസും പരമാർത്ഥമായ സയന്റിഫിക് ഇൻഫർമേഷൻ ആണെന്ന് ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് പുരാണം എഴുതിയ ഋഷിവര്യനായ ശ്രീശുക ബ്രഹ്മഋഷി തന്നെ വിവരിച്ചിരിക്കുന്ന അവസരത്തിൽ പുരാണ കഥകളെടുത്ത് ഭാരതീയ ശാസ്ത്രചിന്താധാര ഇതായിരുന്നു എന്ന് പറയുമ്പോൾ അത് പറയുന്ന വ്യക്തിയുടെ അന്ധമായ വിശ്വാസമാണ്, വസ്തുതയിലെ അന്ധവിശ്വാസമല്ല. കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ഛാദയതി ശശിസൂര്യം ശശിനം മഹതീച്ച ഭൂച്ഛായ. ഛാദയതി മറയ്ക്കുന്നു, ശശി ചന്ദ്രൻ, സൂര്യം സൂര്യനെ. ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുകയാണ്, അതുപോലെ തന്നെ ശശിനം ച മഹതി ഭൂച്ഛായ. ചന്ദ്രനെയാകട്ടെ മഹത്തായ ഭൂമിയുടെ നിഴൽ മറയ്ക്കുന്നതുകൊണ്ടാണ് ഇത് ഗ്രഹണമധ്യം പൂർണ്ണമാവുകയാണെങ്കിൽ അത് ഗ്രഹണമാണ് എന്ന് വിവരിച്ച ആര്യഭടാചാര്യന് മുമ്പ് മുതൽക്ക് തന്നെ ഭാരതത്തിൽ ജ്യോതിശാസ്ത്രം എന്ന അസ്ട്രോണമിയും അതിനോട് റിലവന്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്സും അത്യുജ്വലമായി വളർന്നിരുന്നു. ഭാരതത്തിൽ പൈതഗോറസ് തിയറവും സംഖ്യയും പൂജ്യവും ഡെസിമൽ പ്ലേസുകളും മാത്രമല്ല കണ്ടിരുന്നത്, ആര്യഭടീയം അതുപോലെ തന്നെ മഹാഭാസ്കരീയം ലഘുഭാസ്കരീയം വരാഹമിഹിരന്റെ പഞ്ചസിദ്ധാന്തിക ലല്ലാചാര്യന്റെ ശിഷ്യധീവൃദ്ധി തന്ത്രം ആര്യഭടൻ രണ്ടാമന്റെ ആര്യസിദ്ധാന്തം വടേശ്വരൻ AD 768 എഴുതിയ വടേശ്വര സിദ്ധാന്തം മഞ്ജുളാചാര്യർ എഴുതിയ പുസ്തകങ്ങള് അതുപോലെ തന്നെ ഭാസ്കരാചാര്യർ രണ്ടാമൻ എഴുതിയിരിക്കുന്ന ലീലാവതിയും സിദ്ധാന്ത ശിരോമണിയും എല്ലാം വായിക്കുവാൻ മനസ്സിലാക്കുവാൻ സംഗ്രഹരൂപത്തിലെങ്കിലും അറിയുവാൻ അവസരം കിട്ടിയവർക്ക് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഒരു ബിന്ദുപോലും, ജ്യോതിഷത്തിൽ അസ്ട്രോളജി പാർട്ടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അസ്ട്രോണമിക്കൽ പാർട്ട് ആൻഡ് മാത്തമാറ്റിക്കൽ പാർട്ട് വാട്ട് ഈസ് റിലേറ്റഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻസ് ഓഫ് അസ്ട്രോളജിക്കൽ പാരാമീറ്റേഴ്സ് അവ നോക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ജ്യോതിഷം എന്ന അസ്ട്രോളജിയുടെ കാൽക്കുലേഷൻ പാരാമീറ്റേഴ്സിന് ഉപയോഗിച്ചിരിക്കുന്ന അസ്ട്രോണമിയും മാത്തമാറ്റിക്സും അത്യുജ്വലങ്ങളായ ശാസ്ത്രീയ വിഷയങ്ങളായി സഹസ്രാബ്ദങ്ങളോളം ഇന്നും ഭാരതത്തിൽ നിലനിൽക്കുന്നു, കേരളത്തിലും നിലനിൽക്കുന്നു. സംസ്കൃതത്തിലും തദ്ദേശീയ ഭാഷയിലും മലയാളത്തിലും എഴുതിയിരിക്കുന്ന സഹസ്രാവധി ഗണിത ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളെ കുറിച്ച് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി തന്നെ സംക്ഷിപ്ത രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിർഭാഗ്യവും ദുഃഖകരവും എന്ന് പറയട്ടെ, അസ്ട്രോളജി എന്ന ജ്യോതിഷത്തെ നിഷേധിക്കുവാനുള്ള പുരോഗമനവാദികൾ എന്ന് അഭിനയിക്കുന്ന പലരുടെയും പ്രയാണത്തിൽ, കർമ്മമണ്ഡലത്തിലുള്ള സഞ്ചാരത്തിൽ നഷ്ടപ്പെട്ടത് അത്യന്താധുനിക ശാസ്ത്രകാരന്മാർ കണ്ടുപിടിച്ചു എന്ന് പറയപ്പെടുന്ന ഭാരതീയ കണ്ടുപിടുത്തങ്ങൾ പൂർണ്ണമായും വിസ്മൃതിയിലേക്ക് പോവുകയോ അറിയപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്ന് മുദ്രകുത്തപ്പെടുകയോ ചെയ്യുകയാണ് ഉണ്ടായത്. അതേ സ്ഥാനത്ത് കഴിഞ്ഞ 2000 വർഷങ്ങളിലായി ഭാരതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ ഗണിത ഗ്രന്ഥങ്ങളും ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളും അവയുടെ സംക്ഷിപ്തം ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, ലല്ലാചാര്യനും മഞ്ജുളാചാര്യനും വടേശ്വരാചാര്യനും തുടങ്ങിയവർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോടുകൂടിയും ട്രാൻസ്ലിറ്ററേഷനോടുകൂടിയും അവൈലബിൾ ആണ്. അവയിലൂടെ കണ്ണോടിക്കാൻ മഹാഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ ഭാരതീയ ശാസ്ത്ര പാരമ്പര്യത്തിന്റെ മകുടോദാഹരണമായി നിലനിൽക്കുന്ന ഗണിതത്തിൽ ഭാരതീയർ എവിടെയെല്ലാം വർത്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. പൂജ്യവും പൈതഗോറസ് തിയറവും മാത്രമല്ല ഭാരതീയർ കണ്ടുപിടിച്ചിരുന്നത്, മറിച്ച് 400 വരുന്ന തിയറങ്ങൾ, അത്യുജ്വലമായ ഇക്വേഷൻസും ഫോർമുലയും എല്ലാം ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും, പഠിക്കുവാൻ സാധിക്കും. സംസ്കൃതത്തിൽ പ്രിന്റഡ് പുസ്തകത്തിന്റെ രൂപത്തിൽ ലഭ്യമാണ്. അങ്ങനെയുള്ള ഗണിതത്തിന്റെയും ജ്യോതിശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജ്യോതിഷം എന്ന വേദാംഗം രചിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ജ്യോതിഷത്തെക്കുറിച്ച് ഒരേകദേശ രൂപം മാത്രം നൽകുവാൻ വേണ്ടിയാണ് സംഗ്രഹരൂപത്തിലുള്ള ഈ വിവരണം ഇവിടെ നൽകുന്നത്. അത്യുജ്വലങ്ങളായ പുരാതന ഭാരതത്തിലെ ജ്യോതിഷ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട, ജ്യോതിർഗോളങ്ങളുമായി ബന്ധപ്പെട്ട വിവരണങ്ങളും അവയോടനുബന്ധിച്ച അസ്ട്രോളജിക്കൽ പാരാമീറ്റേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആധുനിക ജീവിതത്തിൽ കൈരേഖാശാസ്ത്രവും സംഖ്യാശാസ്ത്രവും നിമിത്തവും ശകുനവും എല്ലാം തന്നെ ജ്യോതിഷത്തിന്റെ ഭാഗമായി എടുക്കാറുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ജ്യോതിഷ എന്ന പദത്തിൽ നിന്ന് തന്നെ ജ്യോതിർഗോളങ്ങളുമായി ബന്ധമുണ്ട്. അസ്ട്രോ, അസ്ട്രോളജി, അസ്ട്രോനോട്ട്, അസ്ട്രോണമി, ഈ പദം തന്നെ ജ്യോതിർഗോളങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. ജ്യോതിർഗോളങ്ങളുമായി ബന്ധമില്ലാത്ത കൈരേഖാശാസ്ത്രം, ജ്യോതിർഗോളങ്ങളുമായി ബന്ധമില്ലാത്ത സംഖ്യാശാസ്ത്രം, അതല്ലെങ്കിൽ ഇവയെ അങ്ങോട്ട് ബന്ധപ്പെടുത്താൻ ശ്രമത്തിലൂടെ വരുന്ന ജ്യോതിർശാസ്ത്രം മാത്രമേ അതിനകത്തുള്ളൂ. മറ്റൊരർത്ഥത്തിൽ ജ്യോതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ശുദ്ധശാസ്ത്രമാണ്. മുകളിലേക്ക് പോകുമ്പോഴാണ് അതിലെ പ്രഡിക്ഷൻസ് അഥവാ സാധാരണ രീതിയിൽ പറയുന്ന ജ്യോതിഷി എന്ന ദൈവജ്ഞന്റെ വിവരണങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് വരുന്നത്. ഇതിലെ ആദ്യത്തെ ജ്യോതിഷ ഗ്രന്ഥം ആർച്ചജ്യോതിഷം, ലാഘതൻ എന്ന ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് 36 ചെറിയ വരികളിലൂടെ സൂത്രങ്ങളിലൂടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ജ്യോതിഷ ഗ്രന്ഥം, സരസ്വതീദേവിയുടെ പ്രാർത്ഥന, രാശിയുടെ വിവരണം, യുഗത്തിന്റെ വിവരണം, ഒരു യുഗം 43,20,000 വർഷം, സൂര്യന്റെ ഉത്തരദക്ഷിണയാനം, നമ്മൾ ഉത്തരായണം ദക്ഷിണായനം എന്ന് പറയുന്നത്, കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും ഉണ്ടാകുന്നതിന്റെ കാരണം, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾക്ക് കാരണം, തിഥിയുടെ ഡെഫനിഷൻ, അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ എന്നാൽ എന്ത്, ചന്ദ്രൻ ഏതെല്ലാം നക്ഷത്രമണ്ഡലത്തിലൂടെ കടന്നുപോകുന്നുവോ ആ ദിവസം ആ നക്ഷത്രമായിരിക്കുമെന്ന വിവരണം, അതുപോലെ തന്നെ സമയത്തിന്റെ അളവുകൾ, ലഗ്നം, തിഥികൾ, ദിനങ്ങൾ, ഋതുക്കൾ, നക്ഷത്രത്തിന്റെ ദേവതകൾ, വിഷുസംക്രാന്തിയുടെ മഹത്വം, ഇവയെല്ലാമാണ് ആർച്ചജ്യോതിഷത്തിൽ വിവരിക്കുന്നത്. ആർച്ചജ്യോതിഷം വളരെ ചെറിയൊരു ഗ്രന്ഥമാണ്. അതിൽ ജ്യോതിഷ സംബന്ധമായ പ്രഡിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. രണ്ടാമത്തെ ഗ്രന്ഥം യാജുഷ ഗ്രന്ഥം, യജുർവേദവുമായി ബന്ധപ്പെട്ട യാജുഷ ഗ്രന്ഥത്തിൽ
വളരെ ചെറിയ ഒരു ഗ്രന്ഥത്തില് ആർച്ച ജ്യോതിഷത്തിന്റെ അതേ വിവരണങ്ങൾ, ജ്യോതിഷത്തിന്റെ മഹത്വവും യുഗത്തിന്റെ ആരംഭവും ഉത്തരായണവും ദക്ഷിണായനവും ദിനരാത്രങ്ങൾക്ക് കാരണവും നക്ഷത്രങ്ങളും ഋതുക്കളും മാസങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും യാമത്തിന്റെ വിവരണം എന്താണെന്നും ചന്ദ്രൻ നക്ഷത്രമണ്ഡലത്തിലൂടെ ചരിക്കുന്നതിന്റെ വേഗത എന്താണെന്നും തിഥിയും നക്ഷത്രവും എന്താണെന്നും എല്ലാം വ്യക്തമായ വിവരണങ്ങളിലൂടെ യാജുഷ ജ്യോതിഷത്തിൽ വിവരിക്കുന്നുണ്ട്, നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ദിനമാനം, ഋതുവിവരണം, സത്കർമ്മങ്ങളും ആഭിചാര കർമ്മങ്ങളും നടത്തുന്നതിന് ഉത്തമവും ഉത്തമമല്ലാത്തതുമായ കാലഘട്ടം അഥവാ ദിവസം അല്ലെങ്കിൽ സമയം ഏതെല്ലാമാണെന്നുള്ള വിവരണവും യാജുഷ ജ്യോതിഷത്തിലുണ്ട്. സാമവേദോ അനുബന്ധമായ ഒരു ജ്യോതിഷമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു, ഇന്നത് ലഭ്യമല്ല. ആർച്ച ജ്യോതിഷവും യാജുഷ ജ്യോതിഷവും പോലെ സാമവേദീയ ജ്യോതിഷവും അഥർവവേദീയ ജ്യോതിഷവും ഉണ്ടായതിൽ അഥർവവേദീയ ജ്യോതിഷത്തിന് ഏതാണ്ട് 150 വരികളുണ്ടായിരുന്നു. ഇതേ വിവരണങ്ങൾ അതിൽ നൽകപ്പെടുന്നുണ്ട്. അപ്രകാരം 3 അടിസ്ഥാന വൈദിക ജ്യോതിഷ ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ്. ആ കാലഘട്ടത്തിനു ശേഷമാണ് ജ്യോതിഷം പ്രധാനമായും ഗണിതമെന്നും ജ്യോതിശാസ്ത്രം എന്ന അസ്ട്രോണമി എന്നും മുഹൂർത്തം, ജാതകം, അതുപോലെ തന്നെ ജ്യോതിഷ പ്രവചനം എന്നീ ഭാഗങ്ങളും എല്ലാമായി മാറിയത്. ആര്യഭടീയം എന്ന ഗ്രന്ഥം, ഭാസ്കരീയം എന്ന ഗ്രന്ഥം, അതുപോലെ തന്നെ ശിഷ്യധീ വൃദ്ധിതന്ത്രം, വടേശ്വര സിദ്ധാന്തം, ആര്യസിദ്ധാന്തം, സിദ്ധാന്ത ശിരോമണി തുടങ്ങിയ 1000+ ഗ്രന്ഥങ്ങൾ ജ്യോതിശാസ്ത്രത്തിന്റെയും ഗണിതശാസ്ത്രത്തിന്റെയും അത്യുജ്വലങ്ങളായ വിവരണങ്ങളോടുകൂടി ലഭ്യമാണ്. ഇവയിലൊന്നിലും തന്നെ ജ്യോതിഷത്തിന്റെ പ്രവചനം, മുഹൂർത്തം, അതുപോലെ തന്നെ ജാതകം എന്നീ വിവരണങ്ങൾ ഒരു വരിയിൽ പോലും നൽകുന്നില്ല. എന്നിട്ടും ഇവയെല്ലാം ചിലർ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായി കണക്കാക്കാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, ആര്യഭടീയം എന്ന ഗ്രന്ഥത്തിൽ AD 499 മാർച്ച് മാസം 21 തീയതി നട്ടുച്ചയ്ക്ക് മേടശങ്ക്രാന്തി ആയിരുന്നു അന്ന്. ആ ദിവസം എഴുതി തീർത്ത ആര്യഭടീയം എന്ന ഗ്രന്ഥം 1501 വർഷം ആഘോഷിക്കുകയാണ്. അതിനകത്ത് ഗീതികാപാദം എന്ന തിയററ്റിക്കൽ ഇൻഫർമേഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഗീതികാപാഠത്തിൽ കൽപ്പത്തിന്റെയും മന്വന്തരത്തിന്റെയും കലിയുഗ ആരംഭത്തിന്റെയും ഭൂമിയുടെയും സർവഗ്രഹങ്ങളുടെയും ഭ്രമണവും ഭ്രമണത്തിന്റെ വേഗതയും നമ്പറും വ്യക്തമായി തന്നിട്ടുണ്ട്. അങ്ങനെ 10 തത്വങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിന്റെ തന്നെ 2-ാമത്തെ ഭാഗത്ത് സംഖ്യാമൂല്യങ്ങൾ, ട്രപീസിയത്തിന്റെയും വൃത്തത്തിന്റെയും ത്രികോണത്തിന്റെയും വിസ്തീർണങ്ങൾ കണക്കാക്കുന്നത്, പയ്യുടെ മൂല്യം കണക്കാക്കുന്നത്, അനവധി ജ്യോമട്രീയ സിദ്ധാന്തങ്ങൾ, പൈതഗോറസ് തിയറം, പ്രോഗ്രഷൻ, വർഗം എന്നീ അത്യുജ്വലങ്ങളായ ഗണിത ക്രിയകളും തത്വങ്ങളും ഫോർമുലകളും സിദ്ധാന്തങ്ങളും 33 സൂത്രങ്ങളിലൂടെ ആര്യഭടൻ നൽകുന്നുണ്ട്. അടുത്തത് കാലക്രിയാപാദമാണ്, ആര്യഭടീയത്തിലെ 3-ാമത്തെ ഭാഗം. 25 സൂത്രങ്ങളിലൂടെ സമയത്തെ നിമിഷമായും മിനിറ്റായും നാഡിയും ദിവസം തുടങ്ങി മാസം, വർഷം, യുഗം, മന്വന്തരം, കൽപ്പം എന്നിങ്ങനെ വ്യക്തമായ രീതിയിൽ ആര്യഭടൻ വിവരിക്കുന്നുണ്ട്. ദേവവർഷവും ചാന്ദ്രദിനവും സൗരവർഷവും നമ്മൾ പറയുന്ന സിവിൽ ഡേയ്സും അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ഡേയ്സ്, പലതരത്തിലുള്ള വ്യത്യാസങ്ങളും യുഗവിഭജനവും നൽകിയതിനു ശേഷം യുഗ ആരംഭം എന്നാണ് നടന്നത് എന്ന് വ്യക്തമായി പറയുന്നു. ആര്യഭടന്റെ കണക്ക് പ്രകാരം തന്നെ മറ്റെല്ലാ ജ്യോതിശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചിരിക്കുന്ന കലിയുഗ വർഷം ആരംഭിച്ചത് BC 3102 February 17 വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ്. ഈ ദിവസമാണ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും ഒരേ വരിയിൽ ഒരേ ലൈനിൽ യോഗം ചെയ്തത്. ഇപ്രകാരം യോഗം ചെയ്തതുകൊണ്ടാണ് യുഗം ആരംഭിച്ചു എന്ന് പറയുന്നത്. ആര്യഭടീയത്തിലെ 4-ാമത്തെ ഭാഗം ഗോളപാദമാണ്. ഈ ഗോളപാദത്തിൽ നൽകിയിരിക്കുന്ന അസ്ട്രോണമിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ജ്യോതിഷം എന്ന വേദാംഗം നിലനിൽക്കുന്നത് തന്നെ ആ ഗോളപാദത്തിൽ സൂര്യനും ഭൂമിയും തമ്മില് ഉള്ള അകലം, ചന്ദ്രന്റെ ചലനം, ഗ്രഹങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതിനു ശേഷം അവയുടെ വേഗത ഗണിച്ചെടുത്തിരിക്കുന്ന വിധം, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ സ്ഥാനം, ഭൂമിയുടെ ആകൃതി, അതുപോലെ തന്നെ സാധാരണ രീതിയിൽ മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ ഇന്ന് പറയുന്ന ഗ്രീൻവിച്ച് രേഖ, ആര്യഭടന്റെ കാലത്ത് ലങ്ക, സിദ്ധപുരം, യവകോടി, രോമകം എന്നീ ഭൂമിയുടെ 4 ക്വാഡ്രന്റ് കൃത്യം 90 ഡിഗ്രി എപ്പാർട്ട് ആയി വരുന്നത് എപ്രകാരമാണെന്ന് ഗണിക്കുന്നതിന്, ലങ്കയിലൂടെയും ഉജ്ജയിനിയിലൂടെയും ഹിമാലയത്തിലൂടെയും കടന്ന് മേരുപർവ്വതം വരെ എത്തുന്ന നോർത്ത് ആർട്ടിക് സർക്കിൾ വരെ എത്തുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ ഈ ഗണനം നടത്തിയിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ ഗ്രീൻവിച്ച് രേഖ പണ്ടത്തെ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ലങ്ക, വാത്സ്യപുരി, അവന്തി, ഹിമാലയ, സുരാലയാൻ, അവഗാഹ്യസ്ഥിതാരേഖ, ദേശാന്തരവിധായിനി. ലങ്ക, വാത്സ്യപുരം, അവന്തി, ഹിമാലയം, സുരാലയം തുടങ്ങി മേരുവരെയും പോകുന്ന ആ രേഖ ദേശാന്തരവിധായിനി, അന്തർദേശീയ രേഖയായി അറിയപ്പെടുന്നു എന്ന് വിവരിച്ചിട്ടുണ്ട് ശങ്കരനാരായണൻ. ഈ രേഖയ്ക്ക് ഒരു പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഏകം ശംഖുകീലം പ്രതിഷ്ഠാപ്യ, ലങ്കായാം ഏകം ശംഖുകീലം പ്രതിഷ്ഠാപ്യ, ശ്രീലങ്കയില് ഒരു കമ്പ് തറച്ചതിനു ശേഷം ഏകം സൂത്രാഗ്രം ബദ്ധ, ഒരു ചരട് കൊണ്ട് കെട്ടിയതിനു ശേഷം സൂത്രാഗ്രമന്യത് മേരോരുപരി ബദ്ധ, ആ ചരടിന്റെ മറ്റേ അഗ്രം ആർട്ടിക് ഓഷ്യനിൽ കെട്ടിയതിനു ശേഷം യത് രേഖാദൃശ്യത്തെ, ഏത് രേഖയാണോ കാണുന്നത് തദ് രേഖ, ആ രേഖ ദേശാന്തരവിധായിനി ഇന്റർനാഷണൽ രേഖയായിട്ട് കാണണമെന്ന് വിവരിച്ചിട്ടുണ്ട്. വരാഹമിഹിരനും വടേശ്വരനും ലല്ലാചാര്യനും ഈ രേഖയിൽ സ്ഥിതി ചെയ്യുന്ന 40 പ്രധാനപ്പെട്ട ദേശങ്ങളുടെ പേരും നൽകിയിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഭാരതത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അത്യധികം ശാസ്ത്രീയമായിട്ടായിരുന്നു. ഗ്രഹങ്ങളുടെ അക്ഷാംശവും ഗ്രഹങ്ങളുടെ രേഖാംശവും ഭൂമധ്യരേഖയും അവയുമായി ബന്ധപ്പെട്ട ഗണിത സൂത്രങ്ങളും ആര്യഭടൻ ഗോളപാദത്തിൽ നൽകുന്നുണ്ട്. സൂര്യാഗ്രം, അതുപോലെ തന്നെ പാരലാക്സ് എറർ കാണുവാൻ, കുവശാജേ ദൃക്ഛായ, ഭൂമിയുടെ സ്ഫെറിക്കൽ ഷേപ്പ് കൊണ്ട് സൂര്യനെ കാണുമ്പോൾ ദൃക്ഛായ എന്ന പാരലാക്സ് എറർ ഉണ്ടാകുന്നു എന്നും ആര്യഭടൻ വിവരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രഹങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവും ഇൻഫീരിയർ പ്ലാനറ്റ് എന്ന ബുധനെയും ശുക്രന്റെയും വിവരണവും സുപ്പീരിയർ പ്ലാനറ്റ് എന്ന മാർസ്, ജൂപ്പിറ്റർ, സാറ്റേണിന്റെ വിവരണവും വ്യക്തമായ ഭാഷയിൽ അവയ്ക്ക് കൊടുക്കേണ്ട മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കറക്ഷൻ അടക്കം ആര്യഭടൻ വിവരിച്ചിട്ടുണ്ട്. ഇത്രയും വിവരിച്ചതിനു ശേഷം ആര്യഭടൻ അവസാന ഭാഗത്തൊന്നുകൂടി പറയുന്നുണ്ട്. ആര്യഭടീയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥം എന്റെ 23-ാമത്തെ വയസ്സിൽ കലിയുഗം ആരംഭിച്ച് ഷഷ്ട്യബ്ധാനാം ഷഷ്ടിർയഥാ വ്യതീതാസ്ത്രയാസ്തയുഗപാദാഹ എന്ന് പറയുന്നത്, 60 വർഷങ്ങളുടെ 60 സെറ്റ് കഴിഞ്ഞ് 23-ാമത്തെ വയസ്സിലെത്തിയ ഞാൻ എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് ഇത്. ഇത് ഞാൻ എഴുതി എന്ന മഹത്വം അർഹിക്കുന്നില്ല. കാരണം ഈ ഗ്രന്ഥത്തിലെ വിവരണം സ്വായംഭുവ എന്ന എനിക്ക് പൂർവമായി ഉണ്ടായിരുന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഭാരതത്തിൽ ജ്യോതിശാസ്ത്രം ആര്യഭടന് മുൻപ് 1500 വർഷങ്ങൾക്ക് മുൻപ് വ്യക്തമായ ഭാഷയിൽ നിലനിന്നിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. ഭാസ്കരീയം, ലഘുഭാസ്കരീയം, മഹാഭാസ്കരീയം എന്നീ രണ്ട് അത്യുജ്വലങ്ങളായ ഗ്രന്ഥങ്ങൾ AD 628 ഭാസ്കരാചാര്യൻ 1-ാമൻ എഴുതിയിരിക്കുന്നതാണ്. അതിനകത്തും ഇതേപോലെ തന്നെ 8 അധ്യായങ്ങളിലായി ലഘുഭാസ്കരീയത്തിൽ അഹർഗണവും യുഗഭഗണവും ഗ്രഹങ്ങളുടെ കൃത്യമായ സ്ഥാനനിർണയവും ഛായാഗണിതം അഥവാ ഷാഡോ നിഴലുകളുടെ കാൽക്കുലേഷൻസും ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ചന്ദ്ര ഉദയകാലവും വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രഹങ്ങളുടെ കാര്യത്തിലും തർക്കമില്ലാത്ത വിധം വിവരണമാണ് ഭാസ്കരാചാര്യർ നൽകിയിരിക്കുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നു എന്നും സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു എന്നും എത്ര പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുന്നു എന്നുള്ളതിന്റെയും വ്യക്തമായ അളവ് ആര്യഭടൻ നൽകുമ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നു എന്നും സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു എന്ന വാദം ഭാസ്കരാചാര്യർ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് ആര്യഭടീയത്തിന് ഭാഷ്യം നൽകിയ ഭാസ്കരാചാര്യർ ഒന്നാമൻ ഈ ഒരു വരി മാത്രം ഭൂമി സൂര്യന് ചുറ്റും എത്ര പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുന്നു എന്ന് ആര്യഭടൻ നൽകിയിരിക്കുന്ന സംഖ്യ വ്യക്തമാക്കാതെ കമന്ററി എഴുതാതെ വിടുകയാണ് ചെയ്തത്. അതിന്റെ അർത്ഥം ഭാസ്കരാചാര്യർ ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു എന്നും ഭൂമി സ്വയം തന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നുള്ള വാദവും അംഗീകരിച്ചിരുന്നില്ല. ആര്യഭടനാണ് ആദ്യമായി അപ്രകാരം ഒരു വാദം മുന്നോട്ട് വെച്ചത്. ഭാസ്കരാചാര്യർ അത് അംഗീകരിക്കുന്നില്ല, അതിനെ എതിർക്കുന്നുമില്ല എന്നുള്ള രീതിയിലാണ് മഹാഭാസ്കരീയവും എഴുതിയിരിക്കുന്നത്. ആധുനിക ഭാരതീയ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം ആര്യഭടീയവും ആര്യഭടീയത്തോടനുബന്ധിച്ച രണ്ട് ഭാസ്കരീയ ഗ്രന്ഥങ്ങളുമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥത്തിലൂടെ കടന്നുപോയാൽ മതിയാകും. ലക്നൌ യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റുകാര് ഈ പുസ്തകം മുഴുവനും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മഹാഭാസ്കരീയത്തിലെ 8 അധ്യായങ്ങളില് മധ്യമാധികാരം എന്ന് പറയുന്ന ഗ്രഹങ്ങളുടെ മീഡിയൻ പൊസിഷൻ, ദേശാന്തര കർമ്മം എന്ന ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ് കറക്ഷൻ, സ്ഫുടവിധി, ഓരോ ഗ്രഹങ്ങളുടെയും കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്നറിയുന്ന കാൽക്കുലേഷൻ, ഗ്രഹണാധ്യായം, എക്ലിപ്സസ് എങ്ങനെ ഉണ്ടാകുന്നു, ഏത് ദിവസം ഉണ്ടായിരുന്നു, ഏത് ദിവസം ഉണ്ടാകുമെന്ന വിവരണം, അതുപോലെയുള്ള കാര്യങ്ങളും, ദർശന ശൃംഗോന്നതി പാരല്ലാക്സ് എറർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും, യുഗഭഗണാദികൾ, ഒരു മഹായുഗത്തിൽ 43,20,000 വർഷത്തിൽ ഓരോ ഗ്രഹങ്ങളും എത്ര പ്രാവശ്യം സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നുള്ളതും സൂര്യന് ചുറ്റും എത്ര പ്രാവശ്യം ഭ്രമണം ചെയ്യുന്നു എന്നുള്ളതിന്റെയും വിവരണങ്ങളും, തിഥി എപ്രകാരമാണ് ഗണിച്ചെടുക്കേണ്ടത് എന്നുള്ളതും അത്യുജ്വലമായ വിവരണങ്ങളിലൂടെ, പവർഫുൾ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൌണ്ടിലൂടെ മഹാഭാസ്കരീയത്തിലും രഘുഭാസ്കരീയത്തിലും ഭാസ്കരാചാര്യർ ഒന്നാമൻ 1400 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്കിന്നും ലഭ്യമാണ്. ആര്യഭടൻ രണ്ടാമൻ എഴുതിയിരിക്കുന്ന ആര്യസിദ്ധാന്തവും അതുപോലെ തന്നെ മറ്റ് പല ഗ്രന്ഥങ്ങളും, ലല്ലാചാര്യന്റെ ശിഷ്യധീവൃത്തി തന്ത്രവും വടേശ്വര സിദ്ധാന്തവും മഞ്ജുളാചാര്യന്റെ പുസ്തകങ്ങളും ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ന്യൂഡൽഹി 2 എന്ന വിലാസത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ലഭ്യമാണ്. അത് വായിച്ചു നോക്കുമ്പോൾ അത്യുജ്വല ഗണിതശാസ്ത്രജ്ഞന് പോലും വടേശ്വര സിദ്ധാന്തം എന്ന അതിബൃഹത്തായ 400 പേജുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാത്രം വായിച്ചു പഠിക്കാൻ വർഷങ്ങളോളം എടുക്കും. അത്രയും ഗഹന ഗംഭീരമായ പുസ്തകമാണ് വടേശ്വര സിദ്ധാന്തം. ഒരു ഗണിതശാസ്ത്രജ്ഞന് പോലും മനസ്സിലാക്കാൻ വർഷങ്ങൾ വേണ്ടി വരുന്ന ആ പുസ്തകത്തിലെ വിവരണം സമയവും സൗകര്യവും കിട്ടുകയാണെങ്കിൽ ഗണിത ശാസ്ത്രത്തോട് ആഭിമുഖ്യമുള്ള
ജ്യോതിഷ പ്രവചനം വിവരിക്കുന്ന വസ്തുനിഷ്ഠമായ ഗ്രന്ഥം വരാഹമിഹിരന്റെ ഹോരശാസ്ത്രമാണ് എന്ന് തോന്നുന്നു ആദ്യമായി ആ ലിസ്റ്റിൽ വരുന്ന ഗ്രന്ഥം. വരാഹമിഹിരൻ പഞ്ചസിദ്ധാന്തിക എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. പഞ്ചസിദ്ധാന്തികയിൽ അന്നുവരെ നിലനിന്നിരുന്ന അനവധി സിദ്ധാന്തങ്ങൾ, സൂര്യസിദ്ധാന്തം, യവന സിദ്ധാന്തം, റോമസിദ്ധാന്തം, പൈതാമഹ സിദ്ധാന്തം തുടങ്ങിയ താത്വികമായ അസ്ട്രോണമിക്കൽ പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്ന പഞ്ചസിദ്ധാന്തിക ആര്യഭടീയത്തെ പോലെ തന്നെ അത്യുജ്വലമായ അസ്ട്രോണമിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ബുക്കിന്റെ പാർട്ടാണ്. അതിനുശേഷം അദ്ദേഹം എഴുതിയതാണ് ഹോരശാസ്ത്രം. അതിനു മുൻപ് അനവധി ഹോരശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിവരണങ്ങളിൽ കാണുന്നു. മയൻ, യവനൻ, മണിന്ദൻ, ശക്തിപൂർവൻ എന്നിവരുടെ രചനകളാണത്രേ അതിപ്രധാന ഹോരശാസ്ത്ര ഗ്രന്ഥങ്ങളായി വർത്തിച്ചിരുന്നത്. 26 അധ്യായങ്ങളുള്ള വരാഹമിഹിരന്റെ ഹോരശാസ്ത്രയിലാണ് ഇന്ന് നാം കാണുന്ന പ്രവചനാധിഷ്ഠിതമായ അസ്ട്രോളജിയുടെ ജ്യോതിഷത്തിന്റെ തുടക്കം എന്ന് തോന്നുന്നു. അതിന് മുൻപുണ്ടായിരുന്ന പല ഗ്രന്ഥങ്ങളും ഇന്ന് ലഭ്യമല്ല. മറ്റൊരർത്ഥത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളുടെ മഹത്വങ്ങൾ മുഴുവനും കറന്നെടുത്തുകൊണ്ട് വരാഹമിഹിരൻ ഹോരശാസ്ത്രം എഴുതിയപ്പോൾ വരാഹമിഹിരന്റെ ഗ്രന്ഥത്തിന് പ്രാധാന്യം ലഭിച്ചതോടുകൂടി മറ്റുള്ളവ അസ്തമിച്ചിട്ടുണ്ടാകാം. 26 അധ്യായങ്ങളിലൂടെ അത്യുജ്വലമായി എഴുതിയിരിക്കുന്ന ഹോരശാസ്ത്രത്തില് ഗ്രഹരാശിയുടെ വിവരണം, ഗ്രഹങ്ങളുടെ വർണ്ണം, ഗ്രഹങ്ങളുടെ സ്വരൂപം, ഗ്രഹങ്ങളുടെ സ്ഥാനനിർണയം നടത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ള അസ്ട്രോണമിക്കൽ ആസ്പെക്ട്,
ஓரோ கிரகங்களுக்கும் ஸ்தானம் அனுசரிச்சு ஃபலம் உண்டாகிறது எங்கேயான ஸ்ட்ரெங்த் உண்டாகிறது எங்கேயான சொந்தம் ராசி பந்துராசி உச்சம் நீச்சம் ஸ்வக்ஷேத்திரம் அதுபோல தே நீச்சக்ஷேத்திரம் சத்துக்ஷேத்திரம் என்பவையும் அவ மட்டு கிரகங்களுமாய் சேரும்போல் உண்டாகும் சேர்ச்சையுடைய குணதோஷங்களும் எல்லாம் சேர்ந்துள்ள விவரணங்கள் கிரக நிலகளிலூட கடந்து போகிற சமயத்து கிரகச்சார சமயத்துண்டாகும் காலபலம் அதுபோல தே ஓரோ ஸ்தாவரஜங்கம வஸ்துக்கள்க்கும் உண்டாகும் லட்சணங்கள் அவையுடைய ஹோரசாஸ்திரவாய்ட்டுள்ள பந்தம் ஜனன சமயத்து காணுனதாய சுபாசுப லட்சணங்கள் குட்டியுடைய பாவி ஜீவிதத்தை எங்கே சுவாதினிக்கணும் என் விவரணம் சரீரத்தின் லட்சணம் அனுசரிச்சு குட்டியுடைய பாவி பிரவச்சனம் பாலாரிஷ்டகளுடைய யோகம் அரிஷ்டகாலம் எப்பிரகாரமாணு நிர்ணயிக்கிறது மனுஷ்யாயுசினை குறச்சுள்ள விசாரம் விவரணம் அது ஆச்சாரியன்மாருடைய மட்டாச்சாரியன்மாருடைய விவரணங்கள் எப்பிரகாரம் வத்தியாசப்பட்டு என் விவரணம் அதுபோல தே கிரகங்களுடைய திச ஓரோ கிரகங்களுக்கும் எத்த வீதமான திச என் விவரிக்கிண்டு ஆறு வர்ஷம் சூரியதிச பத்து வர்ஷம் சந்திரதிச ஏழு வர்ஷம் குஜதிச பதினாறு வர்ஷம் ராகுதிச தொடங்கிய நம்பர்களிலூட கடந்து ஓரோ கிரகத்தினும் ராகுக்கள்க்கும் கேதுக்கள்க்கும் அடங்குன கிரக விவரணம் திசாவிவரணவும் இதினகத்து நல்கியதின சேஷம் ஏழு கிரகங்களுடையும் பிரத்யேகம் சிக்கானது ஏழு கிரகங்களான ராகுவிட்டையும் கேதுவிட்டையும் விவரணம் நல்கிட்டு இல்ல கிரகங்களோட பட்டிகையில் அவையை படுத்திட்டு இல்ல ஏழு கிரகங்களுடைய அஷ்டவர்க்க விவரணம் ஜாதகவசால் உண்டாகும் சாம்பத்திக விஷமங்களுக்கு காரணம் எங்கே பிரவச்சிக்காம விஷயம் என் விவரணம் ராஜயோகங்கள் வஜ்ரசங்க யூப நவாதிபலங்கள் சந்திரயோகம் சூரியச்சந்திர திசாசந்தி சந்திர குஜதிசாசந்தி குஜ புத என்பவரை தம்மிலுள்ள யோகங்கள் திசாசந்திகளும் யோகங்களுடையும் விவரணம் பிரவர்ஜயோக விஷயங்கள் அதுபோல தே விவித ராசிகளில் மேடம் முதல்க்கு அதி மேடம் இடவம் கர்க்கடகம் சிங்கம் கன்னி துலாம் விருச்சிகம் தனு மகரம் கும்பம் மீனம் வரை வர பந்திரண்டு ராசிகளில் ஓரோ கிரகங்களும் சந்திரனும் சூரியனும் குஜனும் புதனும் குருவும் சுக்ரனும் சனி என்ன மந்தனம் நிற்கும்போல் ஓரோ கிரகங்களுடையும் பிரத்யேகத எங்கேயான ஆ ஜாதகத்தில் ஜனிச்ச வியக்திக்கு லபிக்கிறது என்ன விவரணம் ஜன்மபல விவரணங்கள் கிரகங்கள் பரஸ்பரம் தரிசிக்கும்போல் லக்ன பாவ ஸ்திதிகளில் கிரகங்கள் வரும்போல் கிரகங்களுடைய பரஸ்பர சத்ரு மித்ரத்வத்திலூட உள்ள ஸ்தானங்களிலேக்கு வரும்போல் உண்டாகும் பலங்கள் கிரகச்சாரபலம் ஓரோ ராசிலூடையும் லக்னஸ்திதிலூடையும் சந்திரஸ்திதிலூடையும் அனுதினம் அதாது திவசங்களில் சந்திரனும் சூரியனும் மட்டு நட்சத்திரங்கள் மட்டு கிரகங்களும் கடந்து போகும்போ ஆ வியக்திக்கு அனுபவப்படேண்டி வரும் குணதோஷங்களையான கிரகச்சார தோஷங்கள் என்பது அதுபோல தே பாரியாமரணம் அபுத்திரத்வம் ரோக காரணங்கள் ரோகங்கள் உண்டாகும் காலங்கள் மட்டு அனிஷ்ட சம்பவங்கள் உண்டாகன் உள்ள கிரகங்களுடைய யோகம் மரணம் அபமிருத்யு தொடங்கிய அனவதி விஷயங்களே குறித்து வராஹமிஹிரன் தன்னுடைய ஹோரசாஸ்திரத்தில் விவரிச்சிருக்கிறது எல்லா ஹோரசாஸ்திர விஷயங்களும் சங்கிரஹ ரூபத்தில் எழுதியது வராஹமிஹிரனான கூடாது ஜாதகபாகம் மாத்திரம் பிருஹஜாதகம் என்ன கிரந்தத்திலும் வராஹமிஹிரன் எழுதிட்டு பிருஹஜாதகத்திலே 27 அத்தியாயங்களில் விவரிக்கிற விஷயங்கள் ஏதாண்டு மனுஷனை சம்பந்திச்சிடத்தோளம் வியக்தியுடைய குணதோஷங்கள் மானசிகாவஸ்த குடும்பபரமாய அவஸ்த புத்திரன்மாருடைய அவஸ்த பாரியா அதுவா பர்த்தாவ் அவருமாய் பந்தப்பட்ட காரியங்கள் இங்கே பிதாவ் மரணம் ஆதாயம் கர்மமண்டலம் வியயமண்டலம் தொடங்கி சர்வதும் தன்னை அதிவியக்தமாய பாஷையில் வராஹமிஹிரன் பிருஹஜாதகத்தில் எழுதிட்டு விவித கிரகங்கள் ஓரோ விதத்தில் யோகம் செய்யும்போழும் பரஸ்பரம் தரிசிக்கும்போழும் பரஸ்பரம் ஸ்தானங்கள் மாறும்போழும் ഉച്ചനീചത്വത്തിൽ വരുമ്പോഴും അതിലൂടെ മറ്റു ഗ്രഹങ്ങൾ ഗ്രഹചാര രീതിയിൽ കടന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന വിവരണങ്ങളും ഹോരശാസ്ത്രം എഴുതിയ വരാഹമിഹിരൻ AD 505 1500 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഗ്രന്ഥത്തിൽ വ്യക്തമായ രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. ആധുനിക ശാസ്ത്രത്തിൽ ജ്യോതിഷം എന്ന പ്രവചനം എത്രത്തോളം സത്യമാണ് അസത്യമാണ് എന്നൊന്നും വിവരിക്കുവാൻ ഇന്ന് സാധ്യമല്ല. പക്ഷേ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ മെഡിക്കോ അസ്ട്രോളജി വളർന്നു വരുന്നു. അതിനൊരു പക്ഷേ കാരണമുണ്ടാകാം. ഭാവിയെക്കുറിച്ച് വിവരിക്കാൻ, ഭാവിയെക്കുറിച്ച് വിവരണം തരാൻ ആധുനിക ശാസ്ത്രത്തിന് ഒരു ടൂളും ഇല്ലാത്ത അവസ്ഥയിൽ ഓരോ ഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ, ഓരോ രാശിയുടെയും അടിസ്ഥാനത്തിൽ ലഗ്നത്തിൽ നിന്ന് കണക്കാക്കി വ്യക്തമായ ഭാഷയിൽ റീപ്രൊഡ്യൂസബിലിറ്റിയും റിപ്പീറ്റബിലിറ്റിയും ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ട് എന്ന് തെളിയിക്കാൻ പാകത്തിന് അവസരം നൽകുന്ന ഗണിതം ഉപയോഗിക്കാൻ പാകത്തിന് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ നന്മകൾ സ്വീകരിക്കാം എന്ന ഒരാദർശമാണ് ഇന്ന് ലോകത്തിന്റെ മുമ്പിലുള്ളത്. അതില് ലഗ്നം മുതൽക്ക് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ രാശി മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്ന കണക്കിനെടുക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു വ്യക്തി ജനിക്കുന്ന, ഒരു കുട്ടി ജനിക്കുന്ന സമയത്തില് റൈറ്റ് അസെൻഷൻ എന്ന് പറയുന്ന ആ ഉദയരാശി എവിടെയാണോ നിൽക്കുന്നത് അതാണ് കുട്ടിയുടെ ജന്മലഗ്നം. ആ ജന്മലഗ്നം മേടരാശിയിലാണെങ്കിൽ മേടരാശി എന്ന് പറയുന്നത് ഒന്നാം ഭാവം, ഇടവരാശി രണ്ടാം ഭാവം, മിഥുനരാശി മൂന്നാം ഭാവം എന്നീ ക്രമത്തിൽ മീനരാശി വരെ 12 ഭാവങ്ങളാണ്. അതേസമയത്ത് റൈറ്റ് അസെൻഷൻ എന്ന് പറയുന്ന ഉദയരാശി, ഉദയലഗ്നം കുഞ്ഞു ജനിക്കുന്ന സമയത്ത് ചിങ്ങത്തിലാണെങ്കിൽ ചിങ്ങം രാശി ഒന്നാം ഭാവവും കന്നി രണ്ടാം ഭാവവും തുലാ മൂന്നാം ഭാവവും എന്ന് കണക്കാക്കുന്നു. ഇപ്രകാരം ഭാവങ്ങൾ ലഗ്നത്തെ ഒന്നായി കണക്കാക്കിക്കൊണ്ട് വിവരിക്കുകയാണെങ്കിൽ 12 ഭാവങ്ങൾക്ക് 12 വിധത്തിലുള്ള ക്വാളിഫിക്കേഷൻസും പാരാമീറ്റേഴ്സും ഇൻഫർമേഷൻസുമാണ് അസ്ട്രോളജി നൽകുന്നത്. ഒന്നാം ഭാവം വ്യക്തിയുടെ ശാരീരികാവസ്ഥയെക്കുറിച്ച്, ഫിസിക്കൽ ഫിസിയോളജിക്കൽ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നു. രണ്ടാം ഭാഗം പ്രധാനമായും വ്യക്തി സംസാരിക്കുന്ന രീതി, കുലത്തൊഴിലെ തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് വിവരിക്കുന്നു. മൂന്നാം ഭാഗം സഹോദരി സഹോദരന്മാര്, അയൽവക്കത്തുകാരുടെ ഗുണദോഷങ്ങൾ എന്നിവ വിവരിക്കുന്നു. നാലാം ഭാവം മാതൃഭാവവും കർമ്മമണ്ഡലത്തിന്റെ ചെറിയ ഭാഗവും, കുലം, കുലത്തൊഴില്, കുലം, അതുപോലെ തന്നെ കുലമഹിമയും എല്ലാം മനസ്സിലാക്കുന്നതിന് നാലാം ഭാവം നോക്കിയാൽ അറിയാൻ സാധിക്കുമത്രേ. അഞ്ചാം ഭാവത്തിലൂടെ കടന്നുപോയാൽ പുത്രഭാവം, കുട്ടികളുണ്ടാകുന്നതിനെക്കുറിച്ചും എല്ലാ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നുള്ളതിനെക്കുറിച്ചും അവയിലുണ്ടാകുന്ന തടസ്സത്തെക്കുറിച്ചും അറിയാൻ സാധിക്കും. ആറാം ഭാവത്തിൽ അവനവനിലുള്ള കള്ളത്തരവും രോഗത്തിന്റെ ഭാവവും മാനനഷ്ടവും മാനഹാനിയും അഭിമാനമില്ലായ്മയും എല്ലാം അറിയുന്നതിന് ആറാം ഭാഗം നോക്കിയാൽ മതി. ത്രിഷഡായം എന്ന വിവരണം പിന്നീട് വിവരിക്കാം. ഏഴാം ഭാവത്തിൽ പാർട്ട്നേഴ്സിനെ കുറിച്ചും നിത്യജീവിതത്തിൽ ഭാര്യയെയോ ഭർത്താവിനെയോ കുറിച്ച് അറിയണമെങ്കിൽ ഏഴാം ഭാവത്തിൽ നോക്കിയാൽ മതി. എട്ടാം ഭാവത്തെ മൃത്യുഭാവം എന്ന് പറയുന്നു. വെള്ളത്തിൽ മുങ്ങി മരിക്കുമോ, വാഹനാപകടത്തിൽ മരിക്കുമോ, ആശുപത്രിയിൽ കിടന്ന് മരിക്കുമോ എന്നെല്ലാം അറിയണമെങ്കിൽ മൃത്യുഭാവം നോക്കിയാൽ മതി. മൃത്യുഭാവത്തിൽ ശനിയുണ്ടെങ്കിൽ മൃത്യുവിന് തടസ്സം വരും. അതേ സ്ഥാനത്ത് ആറും എട്ടും എന്നീ ഭാവാദികള് ഭാവാധിപതികൾ ഒരുമിച്ച് ചേരുകയാണെങ്കിൽ രോഗത്തിന് സാധ്യതയുണ്ടെങ്കിൽ ആറാം ഭാവത്തിൽ ശനിയും ഇരിക്കുകയാണെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും കട്ടിലൊഴിയുകയുമില്ല, ആള് മരിക്കുകയുമില്ല എന്ന്. ആ എട്ടാം ഭാവം എന്ന മൃത്യുഭാവം കഴിഞ്ഞ് ഒൻപതാം ഭാവത്തിലേക്ക് പോകുമ്പോൾ പൂർവ പുണ്യ കർമ്മഫലങ്ങളുടെ നന്മകളും പിതൃഭാവവും ഒൻപതാം ഭാവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അച്ഛന്റെ ഗുണദോഷങ്ങൾ, അതുപോലെ തന്നെ പൂർവ്വപുണ്യഫലം എത്രത്തോളം അനുഭവിക്കാൻ യോഗ്യതയുണ്ട് എന്നറിയണമെങ്കിൽ ஒன்பதாம் பாவத்திலூட கடக்கணும். பத்தாம் பாவத்திலூட கடந்து போய் கழிஞ்சால் கர்மபாவம் எவ்வளோ ஜோலி கிட்டும், எங்கே ஜோலி கிட்டும், எப்போ ஜோலி கிட்டும், ஏது தரத்திலுள்ள ஜோலி ஆயிருக்கும் இயக்கு பற்றியது எது மனசிலக்கன் சாதிக்கும். அதுபோல தான் பதினொன்னாம் பாவத்தில் த்ரிஷடாயத்தில் இன்கம் என்பது பதினொன்னாம் பாவமான. எப்பிரகாரமான ஈ வியக்திக்கு உபஜீவன மார்க்கத்தின் சாம்பத்திகமாக நேட்டம் உண்டாகிறது, வரவுண்டாகிறது, ஏதெல்லாம் ரீதி அது உண்டாகும் என்றியணமெகில் பதினொன்னாம் பாவம் நோக்கணும். பன்னிரண்டாம் பாவம் நோக்கியால் வய பாவம் அதுவா செலவு எப்பிரகாரமான உண்டாகிறது என் மனசிலக்கன் சாதிக்கும். இங்கே வியக்தியுடம் முதல்க்கு இன்கம் முதல்க்கு சகோதரி சகோதரன்மார் முதல்க்கு அயல்வக்கத்துக்காரு முதல்க்கு சம்சாரபாஷாரீதி முதல்க்கு ரோகவும் பார்ட்னரும் பூர்வ புண்ணியவும் மாதபிதபந்தவும் கர்மபாவும் இன்கமும் அதுபோல தே எக்ஸ்பெண்டீச்சரும் அறியுனு வேண்டி சமகிரமாய ஒரு வீக்ஷணம் ஜோதிஷத்தில் பன்னிரண்டு ராசிகளிலூட விவரிச்சிட்டு இது எல்லாம் சத்தியமானோ என் சோதிச்சோத்தின் ஒரு உத்தரமே பரையன் சாதிக்கூ. எந்த அடிஸ்தானத்திலான இப்பிரகாரம் பன்னிரண்டு பாவங்களே திரிச்சிருக்கிறது என் வியக்தமல்ல. பட்சே பன்னிரண்டு பாவங்களுடையும் விவரணங்கள் எல்லா கிரந்தத்திலும் வியக்தமான. இது கொண்டு பிரவச்சனம் நடத்தியால் சரியாகுமோ அறிஞ்சுகூடா எதுபேண்டி வரதி காரணம் ஆதுனிக சாஸ்திரத்தின் ரீதியிலுள்ள ஸ்டாட்டிஸ்டிக்கல் ப்ரொசீஜியர் அக்செப்ட் செய்து கொண்டு ஒரு கவேஷணம் நடத்திட்டுண்டில் ஆ நடத்திய கவேஷணத்தின் பிரச்சாரம் லபிச்சிட்டுல மட்டொரர்த்தத்தில் அப்பிரகாரம் நடத்தியதாய்ட்டு ஆரம் பண்ணிட்டுமில்ல. ஒரு பட்சே இத்தையும் அகாதமாக சாஸ்திரம் என்பயுன ஜோதிஷத்தை குறித்து கூடுதல் கூடுதல் அறியன் சாதிக்கணுமெகில் ஈ படனங்களெல்லாம் நடத்தி ஒரு காரணவச்சாலும் அது பிரயோஜனம் இல்ல என்றியுபோல் மாத்தமே அது ரிஜெக்ட் செய்யாவும். கூடாது மட்டொரு விவரணவும் கூடி இதுகத்து ஓரோ கிரகங்களுக்கும் பிரத்யேகிச்சு சூரியன் சந்திரன் இவரு கிரகம் அல்ல போலும் கிரகம் என்ன பேர் கொடுக்க ஒரு பட்சே காரணம் தாட் ஈஸ் ஹோல்டிங் ஹோல்டிங் யூ இன்ஃபுளுவன்சிங் யூ ஆண்ட் அப்ளையிங் யுவர் சைக்கோளஜிக்கல் ஆண்ட் ஃபிசியோளஜிக்கல் இன்ஃபுளுவன்ஸ் என் அர்த்தத்தில் ஆயிருக்கும் கிரகம் என் பேர் கொடுத்தது. காரணம் சந்திரன் கிரகம் அல்ல எத்தாண்டு ஆயிரக்கணக்கினு வருஷங்களுக்கு முன்பெழுதிய புஸ்தகத்தில் வாய் பண்ணிட்டு சூரியனும் கிரகம் அல்ல எட்டு ராகுவும் கேதுவினேயும் குறித்து ஒரு அஸ்ட்ரோனமிக்கல் புஸ்தகத்திலும் விவரிச்சிட்டு எக்ஸப்ட் ஃபோர் மென்ஷனிங் தே ஆர் நோட்ஸ். யுரானஸும் நெப்டியூனும் பாரதீய ஜோதிஷாஸ்திரத்தாகிட்டுல அங்கே எல்லாம் ஆனிலும் சந்திரனும் சூரியனும் சொவ்வக்கும் புதனும் சுக்ரனும் குருவினும் சனிக்கும் ஓரோ காரகத்துவம் கொடுத்துட்டு குணதோஷங்கள் கொடுத்துட்டு சூரியன் பிதகாரகனான சர்க்கார் காரகனான கவன்மெண்டுமாய் பந்தப்பட்டிருக்கணும் சரீரத்தின் ஆரோக்கியவாய் பந்தப்பட்டிருக்கணும் அஸ்தி பல் இவையெல்லாம் ஆயிட்டு சூரியன் பந்தப்பட்டிருக்கணும் சந்திரன் சரீரத்தின் மேதஸ் லிக்கர் மாதத்துவம் அதுபோல தான் ஆடம்பர வஸ்துக்கள் இவையெல்லாம் ஆய் சந்திரன் பந்தப்பட்டிருக்கணும் வாகனம் ஆயுதம் பிளட் தீப்பொரி பிரசங்கம் அதுபோல தான் தீப்பொரி ஆக்டிவிட்டி ஹைப்பர் அசிடிட்டி செஸ்ட் பெயின் தொடங்கிய டைஜஸ்டீவ் பவர் இவையெல்லாம் ஆயிட்டு சொவ்வ பந்தப்பட்டிருக்கணும் கோமேர்ஸ் விவகாரம் பிசினஸ் சாம்பத்திகம் ஜோதிஷம் இவையெல்லாம் ஆய் புதன் பந்தப்பட்டிருக்கணும் பிரொஃபசோரியல் குவாலிட்டி உபதேசம் லேர்னிங் அதுபோல தான் மட்டெல்லா விதத்திலுள்ள சாஸ்திர விஷயங்கள் ஜூப்பிட்டர் அதுவா வியாழம் பந்தப்பட்டிருக்கணும் கெமிஸ்ட்ரி ஒரு பரிதி வரை லிக்கர் மத்தியம் அதுபோல ஆடம்பர வஸ்துக்கள் வள தலைமுடி வியாவகாரிகமாய் லக்ஷூரியஸ் ஐட்டங்களுமாய் பந்தப்பட்டவையெல்லாம் தான் அசனசயன சுகவும் எல்லாம் தான் சுக்ரனுமாய் பந்தப்பட்டிருக்கணும் தடஸங்கள் பிளாக் காரியங்கள் யமன் அதுபோல உள்ள நெகட்டீவ்ஸும் பிளாக்கும் அதுபோல தான் சிஸ்டமாட்டிக் பர்ஃபோமன்ஸ் இவையெல்லாம் சனியுமாய் பந்தப்பட்டிருக்கணும் ஆதத்தை பாவத்தின் ஆதம் விவரிச்ச பாவம் என்ன பாராமீட்டரின் ഓരോ ഭാവത്തിനും ഓരോ ക്വാളിഫിക്കേഷനോ ഒന്നിൽ കൂടുതൽ ക്വാളിഫിക്കേഷനോ കൊടുത്ത ഋഷിവര്യന്മാർക്ക് തുല്യരായവര് എങ്ങനെയാണ് ഈ ഗ്രഹങ്ങൾക്ക് കാരകത്വം കൊടുത്തത് എന്ന് ഇന്ന് വ്യക്തമല്ല. ഒരു ഗ്രഹം ശുക്രൻ അഥവാ ഗുരു അഥവാ ചന്ദ്രൻ ഓരോ വ്യക്തിയെയും ഓരോ രീതിയില് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തു നിന്ന് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാരകത്വ പ്രകാരം അവര് സ്വാധീനിക്കാൻ സാധ്യതയില്ല. അങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ അന്ധവിശ്വാസമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എപ്രകാരമാണ് ഈ കാരകത്വം ഗ്രഹങ്ങൾക്ക് കൊടുത്തത്? ഒരു പക്ഷേ LKG UKG കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ A for Apple, B for Ball, C for Cat എന്നെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ മുതിർന്നവരോട് പറയുമ്പോൾ A for Apple മാത്രമാണോ? അല്ല, ആ കുട്ടിക്ക് വേണ്ടി അത് പഠിപ്പിക്കാൻ വേണ്ടി ആപ്പിൾ എന്ന രൂപത്തെ കാണിച്ചു കൊടുത്ത് എ പറഞ്ഞു മനസ്സിലാക്കുന്നത് പോലെ അനവധി ജീവിത പാരാമീറ്റേഴ്സിനെ ഒരു ഗ്രഹത്തിന്റെ കീഴിൽ റെപ്രസെന്റ് ചെയ്യുന്നു, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാകണമെന്നില്ല. അതുകൊണ്ട് ശുക്രനും ഗുരുവിനും ചന്ദ്രനുമെല്ലാം ഇന്ന ഇന്ന പാരാമീറ്റേഴ്സ് കൊടുത്ത് അവർ ഇന്നിന്ന ഭാവത്തിൽ വരുമ്പോൾ ഇപ്രകാരമുള്ള ബിഹേവിയറൽ പാറ്റേൺ ലഭിക്കുന്നു എന്ന് ഒരു വിവരണം ജ്യോതിഷത്തിന്റെ പ്രവചന ഭാഗത്തിൽ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഭാവാധിഷ്ഠിതമായ എക്സ്പ്ലനേഷനും കാരകത്വാധിഷ്ഠിതമായ എക്സ്പ്ലനേഷനും ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ വിവരിക്കുകയാണെങ്കിൽ ദേ ആർ നോൺ സയന്റിഫിക് എന്ന് പറയേണ്ടി വരും. കാരണം സ്പിരിച്വാലിറ്റിയെ പോലെ തെർമോമീറ്റർ ഉപയോഗിച്ചോ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചോ NMR ഉപയോഗിച്ചോ UV ഉപയോഗിച്ചോ IR ഉപയോഗിച്ചോ സ്കാനിങ് ഉപയോഗിച്ചോ ഇതൊന്നും തന്നെ തെളിയിക്കാൻ സാധ്യമല്ല. പക്ഷേ ആധുനിക ശാസ്ത്രത്തിനും പുരാതന ഭാരതീയ ശാസ്ത്രത്തിനും രണ്ട് വേർഡിങ്സ് ഉണ്ട്. ആധുനിക ശാസ്ത്രം പറയുന്നു സീയിങ് ഈസ് ബിലീവിംഗ്, പുരാതന ഭാരതീയ ശാസ്ത്രം പറയുന്നു പ്രത്യക്ഷം പ്രമാണമിത്യുച്ചതേ, അനുഭവത്തിലൂടെ ശരിയാണെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്റെ അടുത്ത് വരുന്ന കുറെ ജാതകങ്ങള്, അതൊരു പ്രൊഫഷണൽ രീതിയിലല്ല ഞാൻ നോക്കാറുള്ളത്, ഒരു ശാസ്ത്രത്തിന്റെ സയന്റിഫിക് ബേസിസ് അനുസരിച്ച് 10-25 പാരാമീറ്റേഴ്സ് പറഞ്ഞു കഴിയുമ്പോൾ അത് ആ ജാതകത്തിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ 90-95% കറക്റ്റാണ് എന്ന് മനസ്സിലാക്കാം. ആരെയും ബോധ്യപ്പെടുത്താനല്ല, വസ്തുതാപരമായ വിശകലനത്തിലൂടെ നോക്കിയാൽ above 70% പ്രത്യക്ഷമായ അനുഭവമാണ് ലഭിക്കുന്നത് എങ്കിൽ അത് സയന്റിഫിക്കലി അക്സെപ്റ്റബിൾ ആണ്. കാരണം ഇന്ന് കമ്പോളത്തിലുള്ള 600-ൽ പരം തരത്തിലുള്ള ഡ്രഗുകള്, അതിന്റെ പല വെറൈറ്റികൾ വേറെയുണ്ട്, ഈ ഡ്രഗുകളെല്ലാം തന്നെ 70-75-80% സക്സസ്ഫുൾ ആയിട്ടുള്ള ഇഫക്റ്റ് പ്രത്യക്ഷമായി തരികയും പ്രത്യക്ഷമായി സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ, പരോക്ഷമായി സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാം എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് അനവധി പരീക്ഷണങ്ങളിലൂടെ ആ ഔഷധം, ആ ഡ്രഗ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി FDA ഫെഡറേഷൻസ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻകാര്, ഡ്രഗ് കൺട്രോളർമാര് അപ്രൂവൽ കൊടുക്കുന്നത്. അതായത് above 60-70% ആപ്ലിക്കബിൾ ആണെങ്കിൽ ഈ ഒരു പാരാമീറ്റർ ഉപയോഗിക്കാം. ഒരു കാരണവശാലും ആസ്ട്രോളജി ഉപയോഗിച്ച് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിക്കരുത്. അത് ലോകത്തിലെ ഒരു ഉപകരണം ഉപയോഗിച്ചും സാധിക്കില്ല, ഇൻക്ലൂഡിംഗ് അൾട്രാ മോഡേൺ സയൻസ് ഉപയോഗിച്ച് സാധിക്കില്ല. കാരണം അങ്ങനെ സാധിക്കുമായിരുന്നു എങ്കിൽ വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള എല്ലാ പോളിസി മാറ്റേഴ്സും ഉണ്ടാക്കുന്നത് വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവരുടെ പ്രഡിക്ഷൻ അനുസരിച്ചിട്ടാണ് ഓരോ രാജ്യത്തിലെയും രാജ്യതന്ത്രജ്ഞന്മാരും രാജ്യാധികാരികളും അവിടുത്തെ പ്രോബ്ലംസ് ഇന്നതുണ്ടാകും, ഇന്നതുണ്ടാകില്ല, അടുത്ത 10 വർഷത്തിനകം ഈ സംഭവ വികാസങ്ങൾ ഈ രാജ്യത്തിൽ ഉണ്ടാകുമെന്നറിയുന്നത്. ഭാരതത്തെക്കുറിച്ച് 1983 ഭാരതത്തിൽ ഏറ്റവും വലിയ ഫാമൈൻ ക്ഷാമമുണ്ടാകുമെന്നും ആ ഭക്ഷ്യക്ഷാമത്തിൽ 20% ഭാരതീയർ മരിക്കുമെന്നും 20% ഭാരതീയര് ക്രിപ്പിള് ചെയ്യുമെന്നും പറഞ്ഞു. അതായത് ഏതാണ്ട് 40% ഭാരതീയരെ സമ്പൂർണമായിട്ട് എഫക്ട് ചെയ്യുന്ന വിധത്തിൽ ഒരു ഭക്ഷ്യക്ഷാമം 1983 ഭാരതത്തിൽ ഉണ്ടാകുമെന്ന് പ്രിഡിക്ട് ചെയ്തത് വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവചനം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ഭാരതത്തിൽ ഭക്ഷ്യധാന്യത്തിന്റെ ഉൽപാദനം 1983 ഉണ്ടായത് ആ ദശാബ്ദത്തിലെ സർവകാല റെക്കോർഡും ഭേദിച്ചുകൊണ്ടായിരുന്നു. പ്രഡിക്ഷൻ ശരിയായില്ലെന്ന് മാത്രമല്ല 100% തെറ്റുമായിരുന്നു. മറ്റൊരർത്ഥത്തിൽ ഏത് വിധത്തിലുള്ള ഉപകരണം ഉപയോഗിച്ച് ഭാവി പ്രവചിച്ചാലും കുറെ തെറ്റുകൾ അതിനകത്തുണ്ടാകും. പിന്നെ എന്തിനാണ് അത് നടത്തുന്നത്? ഏകദേശ രൂപരേഖ കിട്ടുന്നതിനു വേണ്ടി, ആരോഗ്യത്തിനു വേണ്ടി ECG എടുക്കുക, EEG എടുക്കുക, കംപ്ലീറ്റ് സ്കാനിംഗ് നടത്തുക, ഇതെല്ലാം ചെയ്യുമ്പോഴും 37% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്കും 27% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസറും 11.5% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്കിൻ ക്യാൻസറും 88% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ചെസ്റ്റ് പെയിനും എല്ലാ വർഷവും ഉണ്ടാകുന്നത് അറിയുന്നത് ഈ അത്യന്താധുനിക ഔഷധങ്ങളുള്ള കാലത്തു പോലും ഇങ്ങനെ വരാൻ കാരണം ഈ ഔഷധങ്ങളും ഉപകരണങ്ങളും ശസ്ത്രക്രിയയും എല്ലാം തന്നെ ആരോഗ്യത്തിനുള്ള അവസാന വാക്കല്ല, അവയെ ഇൻഫോം ചെയ്യാനുള്ള, അവയെ അറിയിക്കാനുള്ള മാർഗം മാത്രമാണ് അവസാന വാക്കാണെന്ന് ധരിക്കുന്നത് തെറ്റ്. അതുകൊണ്ട് തന്നെ ആധുനിക ശാസ്ത്രത്തിനോ ആധുനികമായ ഒന്നിനും തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ സാധ്യമല്ല. പക്ഷേ അവയെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധ്യമല്ല. കാരണം അവയ്ക്ക് അവയുടേതായിട്ടുള്ള റോളുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സ്റ്റാറ്റസ് മാത്രമേ ജ്യോതിഷത്തിന് കൊടുക്കുന്നുള്ളൂ എങ്കിൽ അതൊരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട്, ഉദാഹരണമായിട്ട് രണ്ടാം ഭാവത്തിൽ ചൊവ്വുള്ള വ്യക്തിക്ക് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയാം. കാരണം അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് വളരെ ഷാർപ്പായിരിക്കും, വളരെ റഫായിരിക്കും. രണ്ടാം ഭാവത്തിൽ ശനി ഉണ്ടെങ്കിൽ വളരെ പതുക്കെ അയാൾ സംസാരിക്കുകയുള്ളൂ. ലഗ്നത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ ഇയാൾ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും, ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളായിരിക്കും, എത്ര കഴിച്ചാലും പെട്ടെന്ന് ദഹിക്കുന്ന വ്യക്തിയായിരിക്കും, മെലിഞ്ഞിരിക്കും. ഇതെല്ലാം ആ വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കാം. ലഗ്നത്തിൽ ശുക്രനുള്ള വ്യക്തിയാണെങ്കിൽ അയാള് സ്ത്രീകളെ പോലെ ബിഹേവ് ചെയ്യും. ആണാണെങ്കിൽ, പെണ്ണാണെങ്കിൽ സ്ത്രീയുടെ നാച്ചുറൽ ഹാബിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ലക്ഷൂറിയസ് കാര്യങ്ങളോട്, ഭംഗിയുള്ള കാര്യങ്ങളോട്, അതുപോലെ തന്നെ സ്ത്രീ സഹജമായ അട്രാക്ഷൻ, ഇവയെല്ലാം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അല്പം ലിക്കറിനോടും കൂടുതൽ ആസക്തിയും ഉണ്ടായിരിക്കാം. ശനിയാണ് ലഗ്നത്തിലുള്ളത് എങ്കിൽ പെട്ടെന്നൊന്നും ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. ബുധനാണ് ലഗ്നത്തിലുള്ളത് എങ്കിൽ ഏത് കാര്യത്തിനും ബിസിനസ് പരമായിട്ടുള്ള വീക്ഷണമായിരിക്കും. ഞാൻ ഇന്ന ഉപകാരം ചെയ്താൽ എന്താ ഗുണം കിട്ടുക? ലഗ്നത്തിലാണ് ഗുരു ഇരിക്കുന്നത് എങ്കിൽ എപ്പോഴും ഒരുതരം പക്വമായ പ്രൊഫസോറിയൽ ആപ്ലിക്കേഷൻ അതിനകത്ത് കാണാം. അതുപോലെ തന്നെ 11 ഭാവാധിപതി 12 കയ്യിൽ കിട്ടിയ കാശ് അതേപോലെ ചെലവഴിക്കാൻ ഒരു വിഷമവുമില്ല. 6, 8, 12 ഭാവാധിപതികൾ ഒരുമിച്ച് വരികയാണെങ്കിൽ ആശുപത്രിയിൽ കിടന്നാണ് മരണമെന്ന് ഉറപ്പാണ്. 6 ഭാവാധിപതി 12 രോഗത്തിനു വേണ്ടി നിത്യവും കാശ് ചെലവാക്കേണ്ടി വരുന്നു എന്നുള്ളത് ഉറപ്പാണ്. കർമ്മഭാവാധിപതി 10, 12 തമ്മിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് വെറുതെ ചെലവഴിക്കാനേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാം. ഏതായാലും ജാതകത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് എപ്പോൾ സംഭവിക്കും എന്ന് പറയുന്നതും ജനനശേഷമുള്ള ഓരോ ദശകളുടെയും അടിസ്ഥാനത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ രവിദശ 6, ചന്ദ്രദശയ്ക്ക് 10, ചൊവ്വാദശയ്ക്ക് 7 തുടങ്ങി മനുഷ്യായുസ്സായ 120 പ്രത്യേക രീതിയിൽ വിഭജിച്ചതിനു ശേഷം അതിന്റെ ഫ്രാക്ഷൻസ് എടുത്തുകൊണ്ട് ജീവിതകാലം ഓരോ ഭാവത്തിന്റെയും ഭാവത്തിലുള്ള ഗ്രഹങ്ങളുടെയും ഗ്രഹങ്ങളുടെ കാരകത്തിന്റെയും അടിസ്ഥാനത്തിൽ വിവരിക്കുമ്പോൾ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ വിവരണം കാണുമ്പോൾ ഒരുതരം ശാസ്ത്രീയത അതിന്റെ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കാൻ നിർബന്ധിതമായി പോകും. പക്ഷേ ക്വാക് ഡോക്ടേഴ്സിനെ പോലെ വിദ്യാഭ്യാസമില്ലാത്ത, അറിവില്ലാത്ത, പരിചയമില്ലാത്ത ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ചു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ഫോർ എവറി പേഷ്യന്റ്. അതുപോലെ തന്നെ ജ്ഞാനമില്ലാത്ത ജ്യോതിഷൻ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ജ്യോതിഷൻ, അവഗാഹ്യമായ പാണ്ഡിത്യമില്ലാത്ത ജ്യോതിഷൻ, ഏത് ക്വാക്ക് ഡോക്ടറിനെ പോലെ, മുറിവൈദ്യനെ പോലെ, അദ്ദേഹം ഏതൊരു രോഗിക്കും ഏതൊരു പ്രശ്നം ചോദിക്കുന്ന വ്യക്തിക്കും ഡേഞ്ചറസ് ആണ്. இதுதான் ஜோதிஷத்தின் பிரத்யேக. பிரசனம் வைக்கம்போ ஈ பிரசனவும் ஜோதிஷவும் தமிழ் பந்தமுண்டு. ரீப்ரொடியூசபிலிட்டி அதினகத்துண்டாகணமில்ல, ரிப்பீட்டபிலிட்டி உண்டாகணமில்ல. அதுகொண்டு ஆதிகாஸ்திரத்தின் அடுத்து பிரசனம் வைக்க என்ன சிஸ்டம் ஒரு காரணவச்சாலும் வரும்னு தோணுனில்ல. அதி எதிர்க்கானோ அது சரியல்லோ சரியாணு பயனோ சாஸ்திரீய அடிஸ்தானத்தில் சாதிக்காதிக்கன் காரணம் மினிமம் சயன்டிஃபிக் இன்ஃபர்மேஷன் ஆவசியமாக ரீப்ரொடியூசபிலிட்டியும் ரிப்பீட்டபிலிட்டியும் செக்கிங்கினுள்ள பாராமீட்டரும் பிரசனம் என் விபாத்தில் இல்ல. அதே ஸ்தானத்து ஜோதிஷத்திலே அஸ்ட்ரோளஜிலே ஜாதகம் என் விபாத்தில் கம்பியூட்டர் உபயோகிச்சு கால்குலேட் ரீகால்குலேட் பல தரத்திலுள்ள செக்கிங்கும் இன்ஸ்பெக்ஷனும் போசிபிள் ஆன. அவையிலூட நன்ம சித்திக்குமெகில் அவனவன் பிரயோஜனப்படுத்த சாதிக்குமெகில் நல்ல காலம் வரும்போது உபயோகிக்கும் சீத்தகாலம் வரும்போது உபேட்சிக்கும் மானசிகமாக பிரிப்பேர் செய்யான ஒரு உபகரணம் இன்று லோகத்தில் பாவியை குறித்து பரையானாய்ட்டு ஜோதிஷம் மாத்தமே உள்ளு. நல்ல ரீதி படிச்சு உபயோகிக்க சாதிச்சால் அது பிரயோஜனப்படுத்த சாதிக்கையாணில் வேதாங்க ஜோதிஷம் பாரதீய சிந்தாதாரையுடைய அவிபாஜ்ய கடகமான. அது நமக்கு படிச்சது சேஷம் பிரயோஜனப்படுத்த சாதிச்சது சேஷம் அல்ல சாதிச்சில்ல எங்கில் அதிசேஷம் மாத்தமே விமர்சிக்காவூ. ஒன்றும் அறியாத்தவனும் ஒடுக்கம் நிறுத்தினவனும் உறக்கப்பறையவனும் ஜெயிக்க ஒரவசரத்தில் யுக்திவாதிகள் படிச்சது சேஷமே ஜோதிஷத்தை எதிர்க்காவூ. படிச்சு எதிர்க்கேண்டதாங்கில் நிர்பந்தமையும் எதிர்க்கணும் என் ஆஹ்வானம் செய்து கொண்டு விமர்சேதேஷேண யதேச்சசி ததா குரு. ஏதொரு சிந்தாதாரையும் பாரதத்தில் உண்டாயது கிரிட்டிக்கலி விமர்சனாத்மகமாக விசகலனம் செய்ததினுசேஷமே ஸ்வீகரிக்காவூ என்ன பாரதீய வீக்ஷணம் ஜோதிஷத்தினும் பாதகமான.